ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ ചൈന സന്ദർശനത്തിന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കും. നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളി മഹാത്മാ അയ്യങ്കാളിയുടെ 162 ജന്മദിനം ഇന്ന് സമുചിതമായി ആചരിക്കുന്നു. പമ്പ അയ്യപ്പ സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയ നടപടിയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾക്കുകൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കുതിപ്പ് തുടരുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ ചൈന സന്ദർശനത്തിന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കും. നാളെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം അദ്ദേഹം ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇരു പ്രധാനമന്ത്രിമാരും രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ പ്രത്യേക തന്ത്രപര പങ്കാളിത്തവും രാജ്യരക്ഷാ വ്യാപാരം ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളും നാളത്തെയും മറ്റന്നാളത്തെയും കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകും. വിദേശയാത്രയുടെ 2-ാം പാദത്തിൽ ഈ മാസം 31-നും സെപ്റ്റംബർ 1-നും പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കും. ടിയാൻജിനിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത്. ഉച്ചകോടിക്കിടെ നിരവധി രാഷ്ട്രനേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചയും നടത്തും. അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഇരട്ടി തീരുവയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്ന് ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് പറഞ്ഞു. ടോക്കിയോ സന്ദർശനവേളയിൽ നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയും തമ്മിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്കായി ക്വാഡ് രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിൽ കൂടിക്കാഴ്ചയിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നും സിബി ജോർജ് അറിയിച്ചു. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് 11 വർഷം പൂർത്തിയാകുന്നു. 2014 ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ചുവപ്പുകോട്ടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സംരംഭം പ്രഖ്യാപിച്ചത്. 2014 ഓഗസ്റ്റ് 28 പദ്ധതി നിലവിൽ വന്നു. സാമ്പത്തിക വിഷമവൃത്തത്തിൽ നിന്ന് പാവപ്പെട്ടവരെ മോചിപ്പിക്കുന്ന ആഘോഷമായി ജൻധൻ യോജനയെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. രാജ്യത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നിയമപരമായ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നിർദ്ദേശം നൽകി. ഈ സംരംഭത്തിൽ പങ്കുചേരാനും പിന്തുണയ്ക്കാനും ആവശ്യപ്പെട്ട് ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. സ്കൂൾ വിദ്യാഭ്യാസം സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കാൻ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന സംവിധാനം അത്യാവശ്യമാണെന്ന് കത്തിൽ പറയുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 50% തീരുവ ചുമത്തിയ US തീരുമാനം അന്യായമാണെന്നും ഒട്ടും യുക്തിസഹമല്ലെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമാണെന്നും ഗവൺമെന്റ് രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വർഷം December 31 പരുത്തിയുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലെ തുണിമേഖലയ്ക്ക് പരുത്തിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനാണ് തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കേരള നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളിയായ അയ്യങ്കാളിയുടെ 162 ജന്മദിനം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ആചരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് രാവിലെ കനകക്കുന്ന് മുതൽ വെള്ളയമ്പലം വരെ ഘോഷയാത്ര സംഘടിപ്പിച്ചു. തുടർന്ന് മന്ത്രിമാരായ OR കേളു, വി ശിവൻകുട്ടി, GR അനിൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം ചേർന്നു. ആധുനിക കേരളത്തിന് അടിത്തറപ്പാകുന്നതിൽ അയ്യങ്കാളിയും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളും വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അവർണ ജനത നേരിട്ട അനീതികൾക്കെതിരെ അയ്യങ്കാളി നേതൃത്വം നൽകിയ സമരങ്ങൾ കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയെഴുതിയതായി മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രം പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിന്റെ മാറ്റം കൂടിയാണ് അതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സമൂഹത്തെ പിന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പ്രതിലോമ ശക്തികളെ ഒന്നിച്ചെതിർക്കുമെന്ന പ്രതിജ്ഞയാണ് അയ്യങ്കാളി ദിനത്തിൽ പുതുക്കേണ്ടതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കുന്നു. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സമഗ്ര സാമ്പത്തിക വളർച്ചയ്ക്കും സഹകരണ മേഖലയുടെ സുപ്രധാന പങ്കിനെക്കുറിച്ച് അവബോധം വളർത്താനാണ് വർഷാചരണം. സഹകരണ സ്ഥാപനങ്ങൾ മികച്ച ലോക സൃഷ്ടിക്കുക എന്നതാണ് വർഷാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പമ്പയിൽ നടക്കാനിരിക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചത് തികഞ്ഞ രാഷ്ട്രീയമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. ഭക്തർക്കും വിശ്വാസികൾക്കും വേണ്ടിയാണ് സംഗമം സംഘടിപ്പിക്കുന്നതെങ്കിൽ അതിന് ദേവസ്വം ബോർഡായിരുന്നു നേതൃത്വം നൽകേണ്ടിയിരുന്നത്. അതിനുപകരം നാസ്തികനായ മുഖ്യമന്ത്രി, ഹിന്ദുവിരോധി കൂടിയായ തമിഴ്നാട് മുഖ്യമന്ത്രിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അനുചിതമാണെന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവർത്തിച്ചു. ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് കേരളത്തെപ്പറ്റി ഒന്നും അറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശവും അദ്ദേഹം തള്ളി. വികസിത കേരളത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് തനിക്കുണ്ടെന്നും സിപിഐഎമ്മിന്റെ ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരനും തിരുവനന്തപുരത്ത് ആരോപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ആറ്റിങ്ങൽ സ്വദേശിയായ 46-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അമേബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും. ശുചീകരണ പ്രവർത്തനത്തിന് നഗരസഭകൾക്ക് 50,000 രൂപ വരെയും പഞ്ചായത്തുകൾക്ക് 25,000 രൂപ വരെയും ചെലവഴിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവധി അപേക്ഷ കിട്ടിയിട്ടില്ലെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയ കാര്യം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റിന് സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കുതിപ്പ് തുടരുന്നു. അമേരിക്കൻ താരം സക്കറി സാജിഡയെയാണ് ജോക്കോവിച്ച് തോൽപ്പിച്ചത്. മറ്റൊരു സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ് വിജയിച്ചു. ഇറ്റലിയുടെ മാറ്റിയ ബലൂച്ചിയെ 3 സെറ്റുകൾക്കാണ് അൽക്കാരസ് തോൽപ്പിച്ചത്. വനിതാ സിംഗിൾസിൽ ജപ്പാന്റെ നവോമി ഒസാക്ക ബെൽജിയത്തിന്റെ ഗ്രീറ്റ് മിനനെ തോൽപ്പിച്ചു. മറ്റൊരു സിംഗിൾസിൽ റഷ്യൻ താരം മിര ആൻഡ്രിവ അനസ്താസിയ പൊഡോപോവയെയും തോൽപ്പിച്ചു. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരം വിഴിഞ്ഞം റീജിയണൽ സെന്റർ നടപ്പാക്കുന്ന മത്സ്യശക്തി പദ്ധതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കോവളത്തെ ആനിമേഷൻ സെന്ററിലാണ് പരിപാടി. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
മത്സ്യശക്തി പദ്ധതി നടപ്പാക്കുന്നതിനായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയവും CMFRIയും തമ്മിൽ ഇന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കും. പ്രധാനമന്ത്രി വിരാസത് കാ സമ്പർദ്ധൻ പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിലെ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ജില്ലയിലെ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഘട്ടംഘട്ടമായുള്ള പരിശീലന പരിപാടി ഇതിലൂടെ നടപ്പാക്കും. സമൂഹക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും മികച്ച ഉപജീവനമാർഗം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി കൂടുകൃഷി, വിത്തുൽപാദനം തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകിക്കൊണ്ട് മത്സ്യബന്ധനത്തിലും അനുബന്ധ മേഖലകളിലും സമഗ്രമായ നൈപുണ്യ വികസനമാണ് ലക്ഷ്യമിടുന്നത്.
കണ്ണൂർ ജില്ലയിലെ ബേക്കറി മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മാസശമ്പളം 7,000 രൂപ പരിധി നിശ്ചയിച്ച് 20% എക്സ്ഗ്രേഷ്യായി 2,700 രൂപയും നൽകാൻ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനമായി. തൊഴിലുടമ സംഘടനാ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. താമരശ്ശേരി ചുരം റോഡിൽ വീണ്ടും പാറയിടിഞ്ഞ് വീണതിനെ തുടർന്ന് പോലീസ് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിൽ കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് അറിയിച്ചു. യാത്രക്കാർ കുറ്റ്യാടി ചുരം വഴി പോകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഗതാഗത നിയന്ത്രണമുണ്ടെങ്കിലും അത്യാഹിത വാഹനങ്ങൾ ചുരത്തിലൂടെ കടത്തിവിടും. പ്രിയങ്കാഗാന്ധി MP സംഭവത്തെപ്പറ്റി വയനാട് ജില്ലാ കളക്ടറോട് വിവരങ്ങൾ തേടി. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അതിവേഗം പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുന്നതായും കളക്ടർ അവരെ അറിയിച്ചു. കാസർകോട് അമ്പലത്തറ പറക്ലായിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആസിഡ് കഴിച്ചു മരിച്ചു. പറക്ലായി ഒണ്ടാംപുളിയിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 77,240 9,405 രൂപയാണ് ഗ്രാമിന്റെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ ചൈന സന്ദർശനത്തിന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കും. നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളി മഹാത്മാ അയ്യങ്കാളിയുടെ 162-ാം ജന്മദിനം ഇന്ന് സമുചിതമായി ആചരിക്കുന്നു. പമ്പ അയ്യപ്പ സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയ നടപടിയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കുതിപ്പ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
നടപ്പാക്കും.